ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. കാലവർഷം നിലച്ച് പ്രസന്നമായ വെയിൽ പരക്കുന്ന ചിങ്ങമാസത്തിൽ മരങ്ങളും ചെടികളും പൂത്ത് തളിർത്തിരിക്കുന്നു. വസന്തകാലത്തിന്റെ പിറവി, ഇളം കാറ്റിന്റെ സുഖാനുഭൂതി എങ്ങും പരക്കുന്നു. പുഴകളും കുളങ്ങളും ജലാശയങ്ങളും നിറയുന്നു. കിളികളും തുമ്പികളും പാറിപ്പറന്ന് കളിക്കുന്നു. അങ്ങനെ പ്രകൃതി പോലും ഒന്നാവുന്ന ഉത്സവം. മനുഷ്യ സമുദായങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന മഹത്തായ ധർമ്മമാണ് ഏതൊരു ആഘോഷത്തിനുമുള്ളത്. ആ ധർമ്മം തന്നെയാണ് മലയാളിയുടെ ദേശീയ ഉത്സവമായ ഓണവും നിർവഹിക്കുന്നത്. ഓണം എങ്ങനെയാണ് നമ്മുടെ ദേശീയോത്സവമാകുന്നത്? നമുക്ക് സ്വന്തമായ ഭൂമിശാസ്ത്ര പ്രത്യേകതകളുണ്ടായിരുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് കടലും കിഴക്ക് ഭാഗത്തായി സഹ്യപർവ്വത നിരകളുമായി വ്യത്യസ്തമായൊരു ഭൂപ്രകൃതി. മറ്റു ഭൂഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ് ഈ ഭൂപ്രകൃതി. സ്വാഭാവികമായും തനതായ ഒരു ജീവിതരീതി ഇവിടത്തെ മനുഷ്യർക്കുണ്ടാവും. ആഘോഷങ്ങളിലും ആചാരങ്ങളിലും വരെ ഈ തനത് രീതി കാണാം. മറ്റൊരു ഉത്സവാഘോഷം പോലെയുമല്ല ഓണം. വീട്ടിലും വീടിന് പുറത്തുള്ള സമൂഹത്തിലും ഒരുപോലെ ഓണം ആഘോഷിക്കുന്നു. മറ്റൊരു ആഘോഷത്തിനും ലഭിക്കാത്ത ജനകീയത അതുകൊണ്ടുതന്നെ ഓണത്തിനുണ്ട്. എന്താണ് ഓണത്തിന്റെ ഐതിഹ്യം? ധർമ്മവും നീതിയുമനുസരിച്ച് സർവ്വജനങ്ങളെയും ഒന്നുപോലെ കരുതി സമത്വസുന്ദരമായ ഭരണം നടത്തിയിരുന്ന മഹാബലി രാജാവ്. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അസൂയാലുക്കളായ ദേവന്മാരുടെ അഭ്യർത്ഥനയനുസരിച്ച് മഹാവിഷ്ണു വാമനനായി അവതരിച്ച് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്നു. വർഷത്തിലൊരിക്കൽ തന്റെ ജനങ്ങളെ വന്ന് കാണാൻ അവസരം തരണമെന്ന് മഹാബലി വാമനനോട് അപേക്ഷിക്കുന്നു. ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം വന്ന് കണ്ടുകൊള്ളാൻ വാമനൻ അനുവാദം നൽകുന്നു. ഇതാണ് ഓണത്തിന്റെ ഐതിഹ്യങ്ങളിൽ ഏറെ പ്രസിദ്ധമായത്. അതിനർത്ഥം ഇനിയും ഐതിഹ്യങ്ങൾ പലതുമുണ്ട് എന്നാണ്. ചരിത്രവും ഭാവനയും ഒരുമിച്ച് കോർത്ത് നെയ്തെടുക്കുന്നതാണ് ഐതിഹ്യമെന്ന് പറയുന്നത്. അതുകൊണ്ടുതന്നെ സമത്വസുന്ദരമായ ഒരു ലോകം, കള്ളവും ചതിയുമില്ലാത്ത ഒരു ലോകം, മനുഷ്യരെല്ലാം ഒന്നുപോലെ കഴിഞ്ഞൊരു ലോകം, അത് ഭാവനയാകാനേ സാധ്യതയുള്ളൂ എന്ന വാസ്തവം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മലയാളികൾ ലോകത്തിനു മുമ്പിൽ ഓരോ ഓണത്തിനും പറഞ്ഞുവെക്കുന്നത് ഇങ്ങനെ ഒരുമയോടെ സമത്വസുന്ദര ലോകം സാധ്യമാണെന്ന്. ചുരുക്കത്തിൽ ഒരു സുവർണകാലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് ഓണാഘോഷത്തിന്റെ അടിസ്ഥാനം. എന്താണ് ഓണം എന്നായിരുന്നു ഇത്ര നേരം പറഞ്ഞതെങ്കിൽ ഇനി എന്തുകൊണ്ട് ഓണം എന്നുകൂടി നോക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഗാർഹികവും സാമൂഹികവുമാണ് ഓണാഘോഷം. അത്തം മുതൽ തുടങ്ങുന്ന ആഘോഷം, പൂക്കളമൊരുക്കൽ പോലും സാമൂഹികാഘോഷമാണ്. ഓണത്തിന്റെ മഹത്തായ സങ്കല്പത്തിൽ പ്രകൃതിയിലെ സർവ്വദിനം പ്രാധാന്യമുണ്ട്. അതുതന്നെയാണ് ഈ ആഘോഷത്തെ വ്യത്യസ്തമാക്കുന്നതും. വലിപ്പ ചെറുപ്പമില്ലാതെ ഏതിനെയും ഉൾക്കൊള്ളാനുള്ള ആഹ്വാനം ഓണാഘോഷങ്ങളിലുണ്ട്. ഉദാഹരണത്തിന് അത്തപ്പൂക്കളത്തിന്റെ കാര്യം നോക്കുക. തുമ്പപ്പൂ ഇതിലേറ്റവും പ്രധാനമാണ്. മറ്റു പൂക്കളെ അപേക്ഷിച്ച് നോക്കിയാൽ ഒരു പകിട്ടുമില്ലാത്തതാണ് വെളുത്ത ചെറിയ തുമ്പപ്പൂ. പക്ഷേ അത് മാവേലിയെ വരവേൽക്കാനൊരുക്കുന്ന അത്തപ്പൂക്കളത്തിലെ പ്രധാനിയായ പൂവാണ്. അതേക്കുറിച്ചും ഒരു കഥയുണ്ട്. മാവേലി തമ്പുരാനെ എതിരേൽക്കാൻ പൂക്കളൊക്കെ ഒരുങ്ങിച്ചെന്നപ്പോൾ യാതൊരു പകിട്ടുമില്ലാത്ത പാവം തുമ്പ നാണിച്ചൊതുങ്ങി നിന്നു എന്നും ഇത് കണ്ട മാവേലി തമ്പുരാൻ തുമ്പയെ വാരിയെടുത്ത് മൂർധാവിൽ വച്ചു എന്നുമാണ് കഥ. ഇനി ഓണത്തിലെ പ്രധാന ഇനമായ ഓണസദ്യയെക്കുറിച്ചുമുണ്ട് തനതായ സങ്കല്പം. തിരുവോണനാൾ വൈകുന്നേരം ഈച്ചയ്ക്കും ഉറുമ്പിനും സദ്യ കൊടുക്കുന്ന ചടങ്ങുണ്ട്. അരിവറുത്ത് തേങ്ങയും ശർക്കരയും കൂട്ടിക്കുഴച്ചത് വാഴയിലക്കീറിൽ രണ്ടോ മൂന്നോ നുള്ളുവയ്ക്കും. ഇത് പറമ്പിന്റെ നാല് മൂലയിലും മുറ്റത്തിന്റെ നാല് കോണിലും വീടിന്റെ നാല് മൂലയിലും ഉമ്മറവാതിലിന് നേരെ പുറത്തുകൊണ്ട് സ്ഥാപിക്കും. നോക്കൂ, ഈച്ചയ്ക്കും ഉറുമ്പിനും വരെ പ്രാധാന്യം നൽകുന്ന ഉത്സവാഘോഷം. ഈ പ്രകൃതിയിലുള്ളതെല്ലാം ഒന്നെന്ന സമത്വസുന്ദര ഭാവന. സദ്യവട്ടത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടാവും. വിവിധ ജാതി സ്വത്വങ്ങളുടെ ഭാഗമായിരുന്ന കളികളുണ്ടാവാം. ഓണത്തുള്ളൽ, ഓണത്താർ, കുമ്മാട്ടി, അങ്ങനെ പലതും. കാലം മാറിയപ്പോൾ ഓണത്തിന്റെ ആഘോഷപ്പൊലിമയിലും മാറ്റം കണ്ടേക്കാം. പക്ഷെ മലയാളിയുടെ സംസ്കാരമാണ് ഓണം, അതിന് മാറ്റമില്ല. സംസ്കാരം ഒരു പ്രത്യേക ജീവിതശൈലിയാണ്. നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ മൂല്യത്തിലും ഒക്കെ ഈ സംസ്കാരമുണ്ട്. ആ സംസ്കാരമാണ് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് ഉറക്കെ പാടാൻ ഇന്നും നമ്മളെ പ്രേരിപ്പിക്കുന്നത്.